ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ആയിരത്തി തൊള്ളായിരത്തി 1994 പുറത്തിറങ്ങിയ ജോഷി ചിത്രം സൈന്യത്തിൽ ഷിബു ചക്രവർത്തി എഴുതി എസ് പി വെങ്കടേഷ് ഈണമിട്ട ഗാനമാണിത്. അതായത് കാൽ നൂറ്റാണ്ട് മുമ്പ് തന്നെ യുവത്വത്തിന്റെ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു 100cc ബൈക്ക്. എന്നാൽ അന്ന് അത് കൈവശപ്പെടുത്തുക അത്ര എളുപ്പമായിരുന്നില്ല. കാൽ നൂറ്റാണ്ടിനിടയ്ക്ക് ലോകം എത്ര മാറി, സാങ്കേതികത എത്ര വികസിച്ചു, കേരളത്തിന്റെ സാമ്പത്തിക ചുറ്റുപാട് എത്രയോ പുരോഗമിച്ചു. അതിന്റെ ഫലമായി ഒരു ബൈക്ക് സ്വന്തമാക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലാതായി തീർന്നു. കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളെ സംബന്ധിച്ച് ബൈക്ക് ഒരു ഹരമാണ് അന്നും ഇന്നും. അതുതന്നെയാണ് ഷിബു ചക്രവർത്തിയുടെ പാട്ടിന്റെ വരികളിലും പ്രതിഫലിച്ചത്. ഹൺഡ്രഡ് സി സി ബൈക്കെല്ലാം ഇന്ന് പഴഞ്ചനാണ്. 150cc 180cc ന്യൂജൻ ബൈക്കുകളും ബുള്ളറ്റുകളുമാണ് കൗമാരത്തിന്റെ ഇഷ്ടവാഹനങ്ങൾ. കൗമാരകാലം വേഗത്തിന്റെ കാലമാണല്ലോ, എത്രയും വേഗം മുന്നോട്ട് കുതിക്കാൻ വെമ്പുന്ന കാലം. അത്രയ്ക്കുണ്ട് അഡ്രിനാലിൻ. പിന്നെ പെൺകുട്ടികൾക്കും ഇഷ്ടമാണ് ഇത്തരം ആകർഷണീയമായ ബൈക്കുകളിലും ബുള്ളറ്റുകളിലും ചെത്തി നടക്കുന്ന പയ്യന്മാരെ. അതുകൊണ്ടൊരു ബൈക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത കൗമാരക്കാരുണ്ടാവില്ല. 18 വയസ്സിലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയുള്ളൂ എങ്കിൽ പോലും ആ പ്രായമെത്തും മുമ്പ് ബൈക്ക് ഓടിക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അത് അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെടുന്നത് തെറ്റാണോ? അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഒറ്റ മകനായിരിക്കും. മകന്റെ ആഗ്രഹം നിറവേറ്റാനല്ലേ തങ്ങൾ കഷ്ടപ്പെടുന്നത് എന്ന് മാതാപിതാക്കൾ ചിന്തിച്ചാൽ അതും തെറ്റാണോ? 18 എത്തും മുമ്പ്, ലൈസൻസ് കിട്ടും മുമ്പ് മകന്റെ ആഗ്രഹം നിറവേറ്റിക്കൊടുത്ത് സായുജ്യം അടയുന്ന രക്ഷിതാക്കൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവില്ല ബൈക്കിനൊപ്പം മരണത്തിലേക്കുള്ള പാസ്പോർട്ട് കൂടിയാണ് മകന് നേടിക്കൊടുക്കുന്നത് എന്ന്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മൂരാച്ചുകളാണ് യുവതലമുറയുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങ് തടിയാവുന്നത് അല്ലേ? കൗമാരപ്രായക്കാരന്റെ ആവശ്യത്തെ അറിയാതെ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരസ്കരിക്കുന്ന മൂരാച്ചുകൾ. ഈ കുറ്റപ്പെടുത്തലുകൾ കേൾക്കണ്ട എന്ന് കരുതിയാവും മിക്ക രക്ഷിതാക്കളും അവരുടെ ആഗ്രഹത്തിന് സമ്മതമൂളുന്നത്. ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ മകൻ പിണങ്ങി നടക്കും, മുറിയിലിരുന്ന് കരയും, അവർക്കെല്ലാമുണ്ട് എനിക്ക് മാത്രമില്ല എന്ന് ചിണുങ്ങും. അങ്ങനെ അങ്ങനെ ആവുമ്പോൾ മാതാപിതാക്കൾക്ക് എന്തു വഴി? അവന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുക അല്ലേ? അല്ല മോനെ, നമ്മൾ എത്രയോ കേൾക്കുന്നത് അപകടങ്ങളെക്കുറിച്ച്. അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയും, ഒരു കുഴപ്പവുമില്ല അമ്മേ, അല്ലെങ്കിൽ അച്ഛാ, യു വറി ടു മച്ച്, എനിക്കറിയാം സൂക്ഷിക്കാൻ. ഞാൻ വളരെ നന്നായി ഡ്രൈവ് ചെയ്യും, വളരെ പതിയെ മാത്രമേ വണ്ടി ഓടിക്കൂ, ഒന്നും സംഭവിക്കില്ല. അപ്പോഴും രക്ഷിതാക്കൾ ആലോചിക്കുന്നില്ല കൗമാരകാലം എന്നാൽ റിസ്ക് ടേക്കിംഗ് പ്ലസ് ക്യൂരിയോസിറ്റി പ്ലസ് എക്സൈറ്റ്മെന്റ് പ്ലസ് ഡിനയൽ ആണ് എന്ന്. ഏത് റിസ്കും ഏറ്റെടുക്കാൻ പോകുന്ന കാലം, വേഗത്തിലോടിക്കാൻ എക്സൈറ്റ്മെന്റുള്ള പ്രായം, ആകാംക്ഷയും ആവേശവും നിറഞ്ഞ കാലം. ഈ പറഞ്ഞ പോലെ മൂരാച്ചുകളായ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ചർച്ച നടത്തി. 18 എത്തും മുമ്പ്, ലൈസൻസ് കിട്ടും മുമ്പ് ബൈക്ക് ഓടിച്ച് നടക്കുന്ന യുവാക്കളെക്കുറിച്ച്. ആ ചർച്ച ശ്രദ്ധിച്ച യുഎയിലെ പ്രസ് ഫോട്ടോഗ്രാഫർ ജൂഡിന് അത് തന്റെ കുടുംബത്തിലെ സംഭവമായി തോന്നി.
ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നതിനൊക്കെയാണ് ഷാബുവിന്റെ ഈ ടോക്ക്, നാട്ടിലെ കുട്ടികൾക്ക് ബൈക്ക് മേടിക്കുന്നതിനെ കുറിച്ചുള്ള ടോക്ക്. പക്ഷെ മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, ഞാൻ പെട്ടെന്ന് കേറിയപ്പം കേട്ടത് എന്റെ ഒരു പകുതി വെച്ചേ കേട്ടുള്ളൂ. പക്ഷെ എനിക്ക് ആ സംഭവം കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഷാബു അത് അറിഞ്ഞിട്ടാണോ അങ്ങനെ ഒരു സ്റ്റോറി വന്നിരിക്കുന്ന. സ്റ്റോറി അല്ല, അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ്. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അപ്പൊ അവർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോനേ ഉള്ളൂ. അപ്പം അവനൊരു വണ്ടി വേണം വണ്ടി വേണം എന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനെതിരെ നിൽക്കുകയായിരുന്നു. 6-7 മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഫാദറിന് ഒരു സ്ട്രോക്ക് വന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴാണ് ഞാൻ അവിടെ വെച്ചാണ് കാണുന്നത് നിവ്യു വണ്ടിയിൽ വരുന്നതൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു ലൈസൻസ് ഉണ്ടോ? ഇല്ല. ഇനി 6 മാസം കൂടെ ഉള്ളൂ എനിക്ക് 18 വയസ്സാകാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയല്ല, ചെയ്യരുത്, ബൈക്ക് തിരിച്ചു കേൾക്കത്തില്ല. അന്നേരം ഒരു സാധാരണ ഒരു സ്കൂട്ടർ പോലത്തെ ഒരു വണ്ടിയിലാണ് അവൻ വന്നിരുന്നത്.
ജൂഡിന് മാത്രമല്ല, ഒരുപാട് പേർക്ക് സമാനമായി തോന്നിയിട്ടുണ്ട്. തന്റെ വീട്ടിൽ അല്ലെങ്കിൽ തന്റെ മകൻ ഇതുപോലെ കരഞ്ഞ് നിലവിളിച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ജൂഡിൻ പറയുന്നു, സഹോദരിയുടെ മകൻ നാട്ടിലാണ്, മാതാപിതാക്കൾ ഇവിടെയും. എന്തിനു വാങ്ങിക്കൊടുത്തു എന്ന് മാതാപിതാക്കളോട് ചോദിച്ചു. അവരുടെ മറുപടി ഞെട്ടിക്കുന്നതാണ്.
കുഴപ്പമില്ല, അവൻ നന്നായിട്ട് ഓടിക്കും, പതുക്കെ ഓടിക്കുകയുള്ളൂ. ഞാൻ ചോദിച്ചു ലൈസൻസിന്റെ ഇത് അറിയാവോ എന്ന് ചോദിച്ചു, എന്താണ് ഇതിന്റെ ഒരു, ഇതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താണ്. അപ്പം അവർക്ക് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയൊരു ഇതുണ്ടെന്ന്. അവർ ചോദിച്ചാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും, അതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു നാലഞ്ച് മാസമായിട്ട് ഇനി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒന്നും പറ്റിയിട്ടുമില്ല, ദൈവാനുഗ്രഹത്തിൽ ഒന്നും നടന്നിട്ടുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു നിയമമുണ്ട്, അതായത് മാതാപിതാക്കൾക്കാണ് ഇതിന്റെ ശിക്ഷ, ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിന്റെ ഒരു ഇത് വന്നു. അവരിവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ വണ്ടി തിരിച്ച് ഷെഡിൽ വെക്കാൻ പറഞ്ഞതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി.
ലൈസൻസ് കിട്ടും മുമ്പ്, 18 വയസ്സാവും മുമ്പ് വാഹനം ഓടിച്ചാൽ രക്ഷിതാക്കൾക്ക് തടവ് ശിക്ഷ എന്ന നിയമത്തെക്കുറിച്ച് ജൂഡിൻ അവരോട് പറഞ്ഞപ്പോഴാണ് അവർക്ക് ആ ഗുരുതരമായ അവസ്ഥ ബോധ്യപ്പെട്ടത്. പക്ഷെ മകൻ 18 തികയുന്ന അന്ന്, അതായത് കഴിഞ്ഞ ജനുവരി 1 തന്നെ ലൈസൻസിന് അപ്ലൈ ചെയ്തു.
അതുവരെ അവൻ ഓരോ ദിവസവും കൗണ്ട് ചെയ്തിരുന്നു 18 വയസ്സാകുന്നതിന് ഈ ലൈസൻസ് എടുക്കാന്നുള്ള ഒരു ഇതിന്. ഞാൻ ഈ ക്രിസ്മസിന് പോയപ്പം കറക്റ്റ് ന്യൂഇയറിന്റെ അന്ന് രാവിലെ പോയി ലൈസൻസിന് അപ്ലൈ ചെയ്തു. ലേണേഴ്സ് കിട്ടി. ഈ ടോക്ക് വന്നും ഇതെല്ലാം കേട്ടതിന്റെ ഒരു എനിക്ക് ആ പേടി ഇതുവരെ മാറിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഈ ബൈക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു കാര്യവും ബാക്കി കാര്യത്തിലും ഞാനും ആ ഫാമിലിയുമായിട്ട് ഇപ്പൊ സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് അവർ കേൾക്കാത്തത് കൊണ്ട് ഞങ്ങൾ തമ്മിൽ 1.5 മാസമായിട്ട് ഒരു സംസാരവും ഇല്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, 4 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കസിന്റെ മോൻ ഇതേ ഏജാണ്, 18-19 വയസ്സ്, മാർവേൻസ് കോളേജിൽ ഇതുപോലെ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. അന്ന് ഈ സംഭവം ഉണ്ടാക്കിയ ഇത് ഞങ്ങളുടെ ഫാമിലി അത് മൂന്ന് നാല് ദിവസം കൂടുതൽ വെന്റിലേറ്ററിൽ കിടന്നു. അത് മെഡിക്കൽ കോളേജിലായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും നാട്ടിൽ പോകുമ്പോഴും അവരത് പറഞ്ഞ് കരയാറുണ്ട്.
വാശിയോ വൈരാഗ്യമോ എന്തെന്നറിയില്ല, മകന്റെ ആഗ്രഹപ്രകാരം സ്പോർട്സ് ബൈക്ക് തന്നെ വാങ്ങിക്കൊടുത്തു എന്ന് ജൂഡിൻ പറയുന്നു.
ഇത് പറഞ്ഞു വരുന്നതിന് എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഫാദറിന് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ നിൽക്കാൻ നേരത്ത് അവിടുത്തെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹോസ്പിറ്റലിൽ, കിംസ് ഹോസ്പിറ്റലിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. എന്നാ എന്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി ഇങ്ങനെ നിൽക്കുന്ന പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ബൈക്ക് മേടിക്കുന്നതിന്റെ ഒരു കാര്യത്തിലാണ് വിഷമിച്ച് നിന്നത്. എന്റെ അടുത്ത് പറഞ്ഞു ഒരു കാരണവശാലും ചിലടത്തും പറയണം വാങ്ങിച്ചു കൊടുക്കരുത്, ഈ വാർഡിലോട്ട് അവിടെ വന്നാൽ കാണാം എത്ര പിള്ളേരാണ്. ഈ 17 ആ ഏജ് തൊട്ടുള്ള പിള്ളേര് ICU വെന്റിലേറ്ററും കിടക്കുന്നതും പിന്നെ ഇങ്ങനെ കോമ സ്റ്റൈൽ ആയി പോയിട്ടുണ്ട്. ആരൊക്കെ താഴോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരടുത്ത് അഡ്വൈസ് ചെയ്യണം വാങ്ങിച്ചു കൊടുക്കരുത്, പ്രത്യേകിച്ച് അവർ നാട്ടിലില്ല.
കിംസ് ആശുപത്രിയിലെ PRO ഹെന്നയോടും ചോദിച്ചു.
ആക്സിഡന്റ്സ് ഓൺ ദ റൈസ് ആണ്, എസ്പെഷ്യലി ബൈക്ക് ആക്സിഡന്റ്സ്. ഇപ്പോഴത്തെ ബൈക്സ് എന്നൊക്കെ പറഞ്ഞെല്ലാം ഫാൻസി ബൈക്സ് ആണേ, വെയ്റ്റ്ലെസ് ഫാൻസി ബൈക്സ് ആണ്. അപ്പം ഈ യങ് ടീനേജ് ബോയ്സിനൊക്കെ അത് സ്പീഡിൽ ഓടിക്കും, അവരെ കൺട്രോളിൽ നിൽക്കത്തില്ല, ബ്രേക്ക് ചെയ്യുമ്പോൾ നിൽക്കത്തില്ല, അങ്ങനെ ആക്സിഡൻസ് ഉണ്ടാവുന്നു, ബ്രെയിൻ ഇഞ്ചുറീസ് ഉണ്ടാവുന്നു, ഫ്രാക്ചേഴ്സ് ഉണ്ടാവുന്നു, ലീഡിങ് ടു ഡെത്ത്. അപ്പം ബേസിക്കലി ഓൺ ദ ഹോൾ എന്റെ ഒരു അഡ്വൈസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ യങ്സ്റ്റേഴ്സിന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കരുത് എന്നാണ് എന്റെ ഒരു സ്ട്രോങ് ഒപ്പീനിയൻ.
ഈ പറഞ്ഞതൊക്കെ കണക്കുകൾ കൊണ്ട് വ്യക്തമാക്കാൻ സാധിക്കും. ഓരോ വർഷവും വിറ്റഴിഞ്ഞു പോകുന്ന ബൈക്കുകളുടെയും ബുള്ളറ്റുകളുടെയും എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ്. അതിൽ തന്നെ സ്പോർട്സ് ബൈക്കുകളുടെ എണ്ണവും, അപകടങ്ങളുടെ തോത്, മരണസംഖ്യ, കൺമുന്നിൽ എത്ര വിവരങ്ങൾ, എന്നിട്ടും നമ്മൾ എന്തേ മനസ്സിലാക്കുന്നില്ല. മൂരാച്ചുകളാവും എന്ന് പേടിച്ചിട്ടാണോ? മക്കളുടെ ആവശ്യം നിറവേറ്റാത്തവർ എന്ന ചീത്തപ്പേര് കേൾക്കുമെന്ന് ഭയന്നിട്ടാണോ? എന്ന് കരുതി മക്കൾ ജീവനോടെ വേണ്ട എന്ന് തീരുമാനിക്കണോ? മരണത്തിന്റെ പാസ്പോർട്ട് നേടിക്കൊടുക്കണോ?